യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര നാം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 28:20 നാം ചിന്തിച്ചു. മഹാദൗത്യത്തിൻ്റെ തിരസ്കരിക്കപ്പെട്ട ഭാഗമാണ് ഇത്. വീണ്ടും ജനിച്ച എല്ലാ ക്രിസ്ത്യാനികളെയും നാം യേശു പഠിപ്പിച്ചതെല്ലാം, അവൻ കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാനായിട്ട് പഠിപ്പിക്കണം. നിങ്ങളൊരു ക്രിസ്തീയ നേതാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആടുകളെ യേശു നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം അല്ല, യേശു പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കണം. നിങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിലുള്ള എല്ലാവരെയും ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അവരെ ശപിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ, ദൈവാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കോപത്തിൽ നിന്നുള്ള രക്ഷ, കണ്ണുകൊണ്ട് മോഹിക്കുന്നതിൽ നിന്ന്. ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് പൂർത്തിയാകുന്നില്ല. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, എന്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആ മഹാദൗത്യം പൂർത്തീകരിക്കുന്നില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ കാലത്ത് യേശു തന്ന ഈ മഹാദൗത്യം വളരെ കുറച്ച് മാത്രമേ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ദൈവവചനത്തോട് നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മത്തായി 28:18 പറയുന്നു നാം വിശ്വസിക്കുന്നെങ്കിൽ, ആ അധികാരത്തിന് ഞാൻ കീഴ്പ്പെടുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് പറയണം, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ ശരിയെന്ന് തോന്നുന്നത് പ്രസംഗിക്കാനല്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് എന്റെ മേൽ പൂർണ്ണ അധികാരമുണ്ട് മത്തായി 28:18. നീ എന്നോട് പോകാൻ കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നു. 19 മാനസാന്തരപ്പെടുത്താൻ മാത്രമല്ല നീ എന്നോട് പോകാനായിട്ട് പറഞ്ഞത്, എല്ലാ കാര്യത്തിലും കർത്താവിനെ തങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് വയ്ക്കുന്ന ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടതിനാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ അവരെ സ്നാനപ്പെടുത്തുവാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുമ്പം നീ എന്നോട് കൽപ്പിച്ചു, കാരണം ഞാൻ നിന്റെ അധികാരത്തിന് കീഴിലാണ്. നീ എന്നോട് കൽപ്പിച്ച ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവരെ പഠിപ്പിക്കുന്നെങ്കിൽ, അതാദ്യം എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും അത് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ശുശ്രൂഷ നിറവേറ്റുന്നുണ്ടെങ്കിൽ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് മത്തായി 28:20 യേശു പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്ക് അവകാശപ്പെടാൻ കഴിയും. ഇത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. നാം ഈ സന്ദേശം മറ്റുള്ളവരോട് പ്രഘോഷിക്കുമ്പോൾ യേശു പഠിപ്പിച്ചതാണ് നാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നാം ആ മഹാദൗത്യം പൂർത്തീകരിക്കുന്നു, അല്ലെങ്കിൽ നാം ആ ജോലി പൂർത്തീകരിക്കാതെ വിടുകയാണ്. അതുകൊണ്ടാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 4 യേശു പഠിപ്പിച്ചത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. യേശു പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായ ശേഷം ആദ്യം പറഞ്ഞ പല കാര്യങ്ങളെ നമ്മൾ അവിടെ കണ്ടു. നിങ്ങൾക്ക് യേശു പറഞ്ഞത് ചുവന്ന അക്ഷരത്തിൽ എഴുതിയ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാനായിട്ട് കഴിയും. യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, യേശു പഠിപ്പിച്ച എല്ലാ കൽപ്പനകളും, അത് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് മത്തായി 4:19 നാം പോവുകയാണ്. യേശു പറഞ്ഞ അടുത്ത കാര്യം നാം കാണുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 4 അവിടെ കടലിൽ വലയിടുന്ന അന്ത്രയോസിനെയും പത്രോസിനെയും യേശു കാണുന്നു. അവനവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമ്മുടെ കഴിഞ്ഞ ഭാഗത്ത് മാനസാന്തരപ്പെടുക എന്ന് നാം കണ്ടു. അതുകൊണ്ട് മാനസാന്തരമാണ് ഒന്നാമത്തെ ചുവട്. അടുത്തത് അവനെ അനുഗമിക്കുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ പോലെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുകയാണ്. പണത്തിന്റെയും ഭൗതിക വസ്തുക്കളുടെയും പിന്നാലെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ നടന്നു. ഒരു പക്ഷെങ്കിൽ മനുഷ്യന്റെ പിന്നാലെ, അല്ലെങ്കിൽ സ്ത്രീയോ, അങ്ങനെ പല കാര്യങ്ങളാകാം. ഇപ്പം ഞാൻ അതിൽ നിന്നെല്ലാം തിരിഞ്ഞു. ഞാനിപ്പം യേശുവിനെ അനുഗമിക്കുകയാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുകയാണ്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നാലെ ആ ഓട്ടം ഓടുന്നതാണ്. യേശുവിനെ നോക്കിക്കൊണ്ട് നാം നമ്മുടെ ഓട്ടം ഓടുകയാണ്. എബ്രായർ 12:1-2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തവനായ യേശുവിനെ നോക്കി. അവൻ തന്നെ ഓടാത്ത ഒരു ഓട്ടത്തിൽ അവനെ അനുഗമിക്കാനല്ല അവൻ നമ്മളോട് പറയുന്നത്. അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നു. അവൻ തന്നെ തന്നെ ഒഴിച്ചു. ഫിലിപ്പി ലേഖനം 2:5 ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. ഫിലിപ്പിയർ 2:6, അവൻ ഇങ്ങനെ കരുതിയില്ല. ദൈവത്തോടുള്ള സമത്വം വളരെ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി. അവൻ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പം അവന്റെ ദൈവത്വത്തെ അല്ല, അത് ദൈവത്തിന് കഴിയാത്ത കാര്യമാണ്. ദൈവത്തിന് ദൈവം അല്ലാതാകാൻ കഴിയില്ല. എനിക്ക് നിങ്ങൾക്ക് മനുഷ്യനല്ലാതാകാൻ കഴിയാത്തതുപോലെ ദൈവം എപ്പോഴും ദൈവമായിട്ട് തന്നെ തുടരും. ത്രിത്വത്തിൽ രണ്ടാമനായിരുന്നു യേശുക്രിസ്തു. ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴും അവൻ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആരാധന സ്വീകരിച്ചത്. സുവിശേഷത്തിൽ 7 പ്രാവശ്യം അത് വായിക്കുന്നുണ്ട്. ആളുകൾ അവനെ ആരാധിച്ച് അവനത് സ്വീകരിച്ചു. എന്നാൽ ദൂതന്മാരത് സ്വീകരിച്ചില്ല. കൊരനേലിയോസ് പത്രോസിനെ ആരാധിച്ചപ്പോൾ അവനത് സ്വീകരിച്ചില്ല. യേശു അത് സ്വീകരിച്ചു. കാരണം അവൻ ദൈവമായിരുന്നു. ആരാധിക്കപ്പെടാൻ അവൻ യോഗ്യനാണോ? അവൻ പാപം ക്ഷമിച്ചു. ദൈവത്തിന് മാത്രം അത് ചെയ്യാൻ കഴിയൂ. ദൈവം പാപം ക്ഷമിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു യേശു നേരെ പറഞ്ഞു. അവൻ ദൈവം തന്നെയായിരുന്നു. പിന്നെ എന്താണ് അവൻ ഒഴിച്ചത്? അവൻ ഒഴിച്ചത് ദൈവം എന്ന തലത്തിൽ അവനുള്ള അവകാശങ്ങളാണ്. യാക്കോബ് ഒന്നി പറയുന്ന പോലെ ദൈവത്തെ ആർക്കും ഒരു നാളും പരീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ മത്തായി 4 യേശു എങ്ങനെ പരീക്ഷിക്കപ്പെട്ടെന്ന് നമുക്ക് കണ്ടല്ലോ. അവൻ ഒഴിച്ച ഒരധികാരം അതായിരുന്നു. അതാണ് അവൻ ഒഴിച്ച ഒരു കാര്യം. ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നത്. യേശു ക്ഷീണിച്ച് ആ ബോട്ടിൽ കിടന്ന് ഉറങ്ങി. യേശുവിന് വിശന്നു. ദൈവത്തിന് ഒരിക്കലും വിശക്കത്തില്ല. ഇതുപോലെ പല കാര്യങ്ങളും യേശു വിട്ടുകളഞ്ഞു. ഗത്സമന തോട്ടത്തിൽ 72,000 ദൂതന്മാരെ വിളിച്ചു വരുത്തുവാനുള്ള അവകാശം അവനുണ്ടായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. ആ അധികാരം അവൻ തന്നെ തന്നെ ഒഴിച്ചു. ദൈവമെന്ന തലത്തിൽ അവന്റെ അവകാശങ്ങളും അധികാരങ്ങളും അവൻ ഒഴിച്ചു. അവനത് വിട്ടുകളഞ്ഞു. അവൻ ഈ ഭൂമിയിലായിരുന്നവൻ തന്നെ മടങ്ങുവരവിനെ കുറിച്ച് അറിയത്തില്ലെന്ന് അവൻ പറഞ്ഞു. അവൻ ആ അറിവും വിട്ടുകളഞ്ഞു. ഇപ്പോൾ അവൻ സ്വർഗത്തിലായതുകൊണ്ട് അവൻ അറിയാം. ഈ ഭൂമിയിലായിരുന്നപ്പം അതുപോലും അവൻ അറിയില്ലായിരുന്നു. ദൈവം സർവജ്ഞാനിയാണ്. ആ ജ്ഞാനവും യേശു വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് ഫലമുണ്ടോ എന്ന് നോക്കാൻ യേശുവിനെ ആ അത്തിവൃക്ഷത്തിനടുക്ക് പോകേണ്ടി വന്നത്. ദൈവത്തിനെല്ലാം അറിയാം. 100,000 മൈൽ ദൂരെ നിന്ന് അതിൽ ഫലമുണ്ടോയെന്ന് ദൈവത്തിനറിയാം. എന്നാൽ യേശു അടുത്തു പോയി നോക്കി. ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും നമ്മളെ കാണിക്കുന്നത് ദൈവമെന്ന തലത്തിൽ അവനുള്ള അധികാരങ്ങൾ അവൻ ഒഴിച്ചു. എന്നാൽ അവൻ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പരീക്ഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവൻ ചെയ്തത്? അങ്ങനെയെങ്കിൽ മാത്രമേ അവന് നമുക്കൊരു മാതൃകയായി എന്നെ അനുഗമിക്കാനായിട്ട് നമ്മളോട് പറയാൻ കഴിയുള്ളൂ. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്. മത്തായി 4:17 എന്നെ അനുഗമിക്കുക. ഇതേക്കുറിച്ച് ചിന്തിക്കുക. സ്വർഗത്തിലെ ഒരു ദൂതൻ വന്ന് നീന്തൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ സ്വിമ്മിംഗ് പൂളിന് മേളിൽ കൂടെ പറന്ന് എന്നെ അനുഗമിക്കാൻ പറയുന്നു. നിങ്ങൾക്കതിന് കഴിയുമോ? ഒരു ദൂതന് നീന്തൽ പഠിപ്പിക്കാൻ കഴിയുമോ? കഴിയുകയില്ല. നിങ്ങൾ അവനോട് പറയും, അല്ലയോ ദൂത, നിന്റെ ചിറക് കളഞ്ഞിട്ട് എന്നെപ്പോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു ശരീരത്തിൽ വരിക. ഗുരുത്വാകർഷണത്തിന് വിധേയമായൊരു ശരീരം. അതിനുശേഷം നീന്താൻ പഠിപ്പിക്കുക. മറ്റൊരു വാക്കിൽ, എന്നെപ്പോലെ ആകുക, എന്നെപ്പോലെ ഒരു ശരീരത്തിൽ വരിക. 24 മണിക്കൂറും ഗുരുത്വാകർഷണത്താൽ കീഴോട്ട് വലിക്കുന്ന ഒരു ശരീരത്തിൽ അതിനുശേഷം വരിക. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയും. ഇതുപോലെ യേശു ഈ ഭൂമിയിൽ വന്നപ്പം ദൈവത്തിനുള്ള എല്ലാ അവകാശങ്ങളോടും അവൻ വന്നിരുന്നെങ്കിൽ അവൻ പരീക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. പിശാചിന് അവൻ്റെ അടുത്തുപോലും വരാൻ കഴിയില്ലായിരുന്നു. അവന് എപ്പോഴും ദൈവമായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്നു. അതിനുശേഷം തന്നെ അനുഗമിക്കാൻ പറയുന്നു. അതാ ദൂതൻ പറയുന്ന പോലെ മാത്രമാണ്. ചിറകുകൊണ്ട് പറന്നുകൊണ്ട് എന്നെ അനുഗമിക്കാൻ പറയുന്നത് പോലെ. അതെന്നെ കളിയാക്കുന്നത് പോലാണ്. എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്നൊരു കാര്യം അറിഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ ദൈവം അത് ചെയ്യുന്നില്ല. എബ്രായർ 2:17 സകലത്തിലും അവൻ തൻ്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്നു. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്നു. നമ്മളാണ് അവൻ്റെ സഹോദരന്മാർ. യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ അവൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് അവന് നമ്മളോട് പറയാൻ കഴിയും, എന്നെ അനുഗമിക്കാൻ. എബ്രായർ 4:15 പറയുന്നു, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പരിശോധനകളെ ജയിക്കുന്ന ഒരു പോരാട്ടമാണ്. നമ്മൾ എത്ര ബലഹീനരാണെന്ന് നാം പരീക്ഷ സഹിക്കുമ്പോഴാണ് അറിയുന്നത്. പരീക്ഷ വരുമ്പോൾ നാം വളരെ ബലഹീനരാണ്. ഒരു തൂവലിന് പോലും നമ്മളെ തള്ളിയിടാനായിട്ട് കഴിയും. സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ നോക്കുന്നത് പോലും നമ്മെ പാപത്തിലേക്ക് നടത്താം. നമ്മൾക്ക് പെട്ടെന്ന് വീഴാൻ കഴിയും. നമ്മളൊരു പരീക്ഷയിൽ കള്ളം പറഞ്ഞ് ഒരു നേട്ടത്തിനായിട്ട് ഒരു പരീക്ഷ ജയിക്കാനോ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം തെറ്റായ ഒരു കാര്യം ഒപ്പിട്ടുകൊണ്ട് ഒരു തൂവലിന് പോലും നമ്മെ പാപം ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. നിഗളം, നാം ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, പെട്ടെന്ന് നമ്മൾ നിഗളികളായി. ഒരു ചെറിയ കാര്യമായിരിക്കാം, നമ്മൾ അത്ര ബലഹീനരാണ്. ഒരു തൂവലുകൊണ്ട് നമ്മൾ ഒരാളെ തൊടുന്നു, അവൻ വീണു പോകുന്നു. അത്ര ബലഹീനരാണ് നാം. പരീക്ഷ വരുമ്പം ഇതുപോലെ തന്നെ നാമും ബലഹീനരാണ്. ഇവിടെ വായിക്കുന്നു, നമ്മുടെ മഹാപുരോഹിതൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. എന്തുകൊണ്ട്? കാരണം അവൻ നമ്മൾ പരീക്ഷിക്കപ്പെട്ട പോലെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതാണ് ഒരു കാര്യം. നമ്മളെപ്പോലെ തന്നെ എന്നാൽ അവൻ പാപം ചെയ്തില്ല, ഒരിക്കലും വീണില്ല. അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്നു. മാത്രമല്ല, അവൻ നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. ഇത് രണ്ടും കൂടെ ചേർത്ത് നോക്കുക. എന്നെ അനുഗമിക്കുക എന്ന് പറയാനായിട്ടുള്ള എല്ലാ അവകാശവും യേശുവിന് ഉണ്ട്. ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകില്ല എന്ന് യേശുവിനോട് പറയാൻ കഴിയില്ല. അവൻ പറയും, എനിക്ക് നന്നായി അറിയാം, കാരണം ഞാൻ നിന്നെ പോലെ തന്നെ 100% ഒരു മനുഷ്യനായി വന്നവനാണ്. അനേക ക്രിസ്ത്യാനികളുടെയും പ്രശ്നം ഇതാണ്, യേശു 100% ഒരു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ യേശു 100% ഒരു മനുഷ്യനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അത് യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ 100% ദൈവവിരുദ്ധമായ കാര്യമാണ്. ഇത് രണ്ടും സന്തുലിതമായി അംഗീകരിക്കുമ്പോഴാണ് അത് സത്യമാകുന്നത്. അവൻ പകുതി ദൈവവും പകുതി മനുഷ്യനും അങ്ങനെ ആയിരുന്നില്ല. 50% ദൈവം, 50% മനുഷ്യൻ. അതുപോലെ വേദപുസ്തകം ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ദൈവ മനുഷ്യൻ എന്നുള്ള പദം. യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അവൻ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ ഈ ഭൂമി വന്നപ്പം ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരു മനുഷ്യനായിട്ടായിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് കരേറിപ്പോയത് ഒരു മനുഷ്യനായിട്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് എന്നേക്കാളും നിങ്ങളെക്കാളും അറിയാം, സത്യം അറിയാം. 1 തീമോത്തി 2:5 യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളിത് ദൈവവചനമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? 1 തീമോത്തി 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവമനുഷ്യനല്ല, മനുഷ്യനായ യേശുക്രിസ്തുവാണ്. അവനൊരു മനുഷ്യനായി തീർന്നു, അവൻ എന്നേക്കും ഒരു മനുഷ്യനായി. നമുക്കതിങ്ങനെ പറയാം, ദൈവമായിരുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യനായി തീർന്നു ഈ ഭൂമിയിൽ. അപ്പോഴും അവൻ ദൈവമായിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് കരയേറിയപ്പോഴും അവൻ മനുഷ്യൻ അല്ലാതായി തീർന്നില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാണ് മുഴുവൻ സത്യവും. അതുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അവൻ പരീക്ഷകളുടെ നേരെ പോരാടി. അവന് നമ്മളോട് പറയാൻ കഴിയും, എന്നെ അനുഗമിക്കുക, എന്റെ കാൽപാത നോക്കി നടക്കുക, ഞാൻ എന്നെ നിഷേധിച്ചതുപോലെ നിങ്ങളും നിങ്ങളെ നിഷേധിക്കുക, ഞാൻ എന്റെ ഇഷ്ടത്തിന് മരിച്ചതുപോലെ നിങ്ങൾ എന്റെ ക്രൂശെടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ മരിക്കണം. യേശു പ്രയാസമില്ലാതാണോ പരീക്ഷകളെ ജയിച്ചത്? പരീക്ഷകളെ ജയിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് കൊലപാതകം പോലെയുള്ള ഗൗരവമായ പാപങ്ങളെ കുറിച്ചല്ല, അത് പ്രയാസമില്ലാത്തതാണ്. ഒരാളെ കൊല്ലാനുള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജയിക്കാൻ കഴിയും. മറ്റ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ചിന്താജീവിതം, അതിൽ നിന്ന് രക്ഷപ്പെടുക വളരെ പ്രയാസമാണ്. ലൈംഗികമായ ചിന്തകൾ, വിചാരപ്പെടുന്നത്, കയ്പ്, അസൂയ, വിധിക്കുന്നത്, നിഗളം, ക്ഷമിക്കാത്ത മനോഭാവം, ദ്രവ്യാഗ്രഹം, ആന്തരികമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒത്തിരി കാര്യം, ഇതിനെ ജയിക്കാൻ വളരെ പ്രയാസമാണ്. നാം അതിനെ അഭിമുഖീകരിക്കണം. കോപം ഒരു ഉദാഹരണം. യേശുവിന് ഇത് പ്രയാസകരമായിരുന്നോ? അല്ലെങ്കിൽ നമ്മളെക്കാളധികം അവന് പ്രയാസമില്ലായിരുന്നോ? അവൻ നിർമ്മലനായിരുന്നതുകൊണ്ട് അവനത് പ്രയാസമില്ലായിരുന്നോ? അങ്ങനെയെങ്കിൽ അവനെ അനുകരിക്കുക നമുക്ക് പ്രയാസകരമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചേരിയിൽ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ത്യയിലെ വളരെ ദരിദ്രമായ ഒരു സ്ഥലത്ത് അവൻ വളരെ വൃത്തികെട്ട ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. എലിയും പാറ്റയും കൊതുകുകളും ഒക്കെ ഉള്ള വൃത്തികെട്ടതായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ശരിയായിട്ടുള്ള അഴുക്ക് ജാലുകളോ അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. വൃത്തികേടിൽ ജീവിക്കാൻ അവർ ശീലിച്ചു. ചെറുപ്പം മുതൽ വൃത്തിഹീനമായി ജീവിച്ചതുകൊണ്ട് അവർക്ക് ആ വൃത്തിഹീനമായ സാഹചര്യം ജീവിക്കാൻ പ്രയാസമില്ല. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുക, വളരെ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. ആഡംബരത്തിലും വളരെ വൃത്തിയുള്ള ഒരു സാഹചര്യം, ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നെന്ന് കരുതുക. അവരൊരിക്കലും ഒരു പല്ലി അവരുടെ വീട്ടിൽ കൂടെ ഓടുന്നതോ അല്ലെങ്കിൽ ഒരു പാറ്റ അവരുടെ ജീവിതത്തിൽ പോകുന്നതോ അവർ കണ്ടിട്ടേ ഇല്ല. അത്ര ഉന്നതമായ വെടിപ്പുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്. അവർ വന്ന് ഈ ചേരിയിൽ താമസിക്കുന്നത് ആ ചേരിയിൽ താമസിക്കുന്നവരെ മെച്ചപ്പെട്ട ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ചേരിയിൽ താമസിക്കാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ആർക്കായിരിക്കും? വെടിപ്പുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിനായിരിക്കുമോ? വെടിപ്പുള്ള സാഹചര്യത്തിൽ എപ്പോഴും ജീവിച്ച ആ മനുഷ്യൻ, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാം. വെടിപ്പുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന ആ മനുഷ്യന് അവിടെ ജീവിക്കുന്നത് തന്നെ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവിടെ ജീവിക്കുക മാത്രമല്ല, വെടിപ്പോടെ ജീവിക്കുക ആ വൃത്തിഹീനമായ സാഹചര്യത്തിൽ. യേശു സ്വർഗത്തിൻ്റെ നിർമ്മലതയിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ വൃത്തിഹീനതയിൽ ജീവിച്ച് ശീലിച്ച് നമ്മളെക്കാൾ അതിനെ ജയിക്കാൻ അവന് കൂടുതൽ പോരാടേണ്ടി വരും. അതുപോലെ അവൻ നമുക്ക് പകരം ഒരു യാഗമായി തീരാൻ അവൻ ഒരിക്കൽ പോലും പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസമെങ്കിലും പാപം ചെയ്യാതെ നമ്മുടെ ചിന്തയിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ജീവിക്കുക എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മാസം നിങ്ങൾ ചിന്തയിലോ പ്രവൃത്തിയിലോ വാക്കിലോ പാപം കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്ന പോലെ നമ്മൾ ഈ പ്രാർത്ഥന എന്നും വീണ്ടും ഏറ്റുപറയുന്നില്ലെങ്കിലും നമുക്കറിയാമോ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതെല്ലാ ദിവസവും നമുക്ക് വേണമെന്ന് നമുക്കെങ്ങനെ അറിയാം? കാരണം ഇതാണ്, ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്നാണ് ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുന്നത്. മത്തായി 6:11. എല്ലാ ദിവസവും വേണം, കർത്താവ് ഇന്ന് എനിക്ക് ആവശ്യമുള്ള ആഹാരം തരണേ. അടുത്ത പ്രാർത്ഥന, എൻ്റെ പിഴകൾ എന്നോട് ക്ഷമിക്കണമെന്നാണ്. എല്ലാ ദിവസവും, എല്ലാ ദിവസവും നിങ്ങൾ പാപം ചെയ്യുമെങ്കിൽ പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ആ മനഃപൂർവമായ പാപവും മനഃപൂർവമായിട്ട് ചെയ്യാത്ത പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാത്ത പല മേഖലകളിലും നമ്മൾ മനഃപൂർവ്വമല്ലാതെ പാപം ചെയ്യുന്നു. നമുക്കറിയാവുന്നത് ഒരു പക്ഷെങ്കിൽ 10% മാത്രമേ ഉള്ളൂ. മഞ്ഞുമലയുടെ ഒരറ്റം, ഗ്ലാസ്സിലിട്ട ഐസിൻ്റെ ആ മുകൾ ഭാഗം, അതുമാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പാപവും അതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് നമുക്ക് അറിവില്ലാത്ത മേഖലയാണ് പാപം. യേശുവിൻ്റെ സ്വഭാവം ഇല്ലാത്തത്. ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാം അറിയുന്ന മേഖലകളിൽ നമുക്ക് പൂർണ്ണ വിജയമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. 1 കൊരിന്ത്യയിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, 1 കൊരിന്ത്യ 4 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്ന നമ്മൾ കാണുന്നു. 4 വാക്യത്തിൽ, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും, മറ്റൊരു വാക്കിൽ, എനിക്ക് ബോധമുള്ള എല്ലാ മേഖലകളിലും ഞാൻ ജയമുള്ളവനായി ജീവിച്ചാലും എനിക്ക് അറിവുള്ള മേഖലകളിൽ ഒരു പാപവും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ അതിനർത്ഥം എനിക്ക് പാപമില്ലെന്നല്ല, ഞാൻ പൂർണ്ണമായിട്ടും തെറ്റുകാരനല്ലാതായി തീർന്നിട്ടില്ല. കാരണം 1 കൊരിന്ത്യ 4:4, എന്നെ ന്യായം വിധിക്കുന്നത് നിങ്ങളല്ല, കൊരിന്ത്യയിലുള്ള നിങ്ങൾക്ക് എൻ്റെ പുറത്തെ ജീവിതം മാത്രമേ കാണാൻ കഴിയൂ. എന്നെ ന്യായം വിധിക്കുന്ന കർത്താവാണ്, അവനോടാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്. എനിക്ക് തന്നെ അറിയാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നീതിമാനാണെന്ന് പറയാൻ കഴിയില്ല. അത് ക്ഷമിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ മേഖലകളിൽ ദൈവം എനിക്ക് വെളിച്ചം തന്നാൽ ആ മേഖലകളിൽ ജയിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ഇതാണ് വിശുദ്ധീകരണം. അതുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന ആ ചെറിയ കൽപ്പനയിൽ ദൈവം നമ്മളെ കാണിക്കുന്നത് നിരന്തരമായിട്ട് വിശുദ്ധീകരണത്തിലേക്ക് പോകുന്ന ഒരു വഴിയെക്കുറിച്ചാണ്. സദൃശവാക്യം 4 പറയുന്നത് പോലെ, 18 നീതിമാന്മാരുടെ പാതകൾ അവരെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു, അവർ മാനസാന്തരപ്പെട്ടപ്പം യേശുവിൻ്റെ നീതി അവരുടെ മേൽ ചുമത്തപ്പെട്ടു. ഇപ്പോൾ പ്രായോഗിക നീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ദിവസം തോറും അധികമായി സദൃശവാക്യം 18 പറയുന്ന പോലെ, സൂര്യൻ അത് രാവിലെ സൂര്യൻ ഉദിച്ച് പയ്യെ മുകളിലേക്ക് പോകുന്നതുപോലെ ഉയർന്നുയർന്നുയർന്ന് അത് ഉച്ചക്കത്തെ സ്ഥിതിയിലെത്തുന്നത് വരെ ഏറ്റവും പ്രകാശമുള്ളതാകുന്നു. വീണ്ടും ജന്മമാണ് ആ സൂര്യ ഉദയം. ഇരുട്ട് മാറിപ്പോയി. ആ സമയം മുതൽ പ്രഭാതത്തിലെ ആ സൂര്യനായി നാം തുടരരുത്. പ്രകാശം കൂടി വരണം. നീതിമാന്മാരുടെ പാത അത് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ പ്രകാശം കൂടി പ്രകാശം കൂടി പ്രകാശം കൂടി വരണം. അങ്ങനെ യേശുക്രിസ്തു മടങ്ങി വരുന്ന സമയത്തേക്ക് നാം അവനെ പോലെ ആയിത്തീരണം. 1 യോഹന്നാൻ 3:2, അവൻ മടങ്ങി വരുമ്പോഴേ നാം അവനെ പോലെ ആവുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവൻ നടന്നതുപോലെ നമുക്ക് നടക്കാൻ കഴിയും. 1 യോഹന്നാൻ 3:2 വ്യത്യാസം നിങ്ങൾ കണ്ടോ? 2 വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. നാം എങ്ങനെയാകും? നാം അവനെ പോലെയാകും. നാം അന്ന് പൂർണ്ണമായിട്ട് യേശുവിനെ പോലെയാകും. നമ്മുടെ പൂർണ്ണ വ്യക്തിത്വം, നമ്മുടെ ചിന്താ പ്രവൃത്തി, വാക്ക്, ആന്തരിക ജീവിതം, എൻ്റെ മനസാക്ഷി, ഇതെല്ലാം യേശുവിനെ പോലെ ആവുന്ന എപ്പോഴാണ്? അവൻ വരുമ്പം. അതുപോലെ അവനായിരിക്കുന്ന പോലെ നമ്മൾ അവനെ കാണും. എന്നാൽ ആ ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ പറയുന്നു, അവനിൽ ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരു ദിവസം നീ അവനെ പോലെ ആകുമെന്ന്. നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും അവൻ്റെ നിർമ്മലതയിൽ നിങ്ങൾ എത്തുന്നത് വരെ. അതാണ് ഒന്ന് യോഹന്നാൻ 2:6 പറയുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതാകുന്നു, അവൻ നടന്നതുപോലെ നടക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ പോലെയാകും. 1 യോഹന്നാൻ 2:6, 3:2 തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞ കൽപ്പന മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 1 യോഹന്നാൻ 2:6, യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ നടന്ന അതേ പ്രമാണത്താൽ നാമും നടക്കണമെന്നാണ് അത് പറയുന്നത്. ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ മനോഭാവം, സ്ത്രീകളോടുള്ള അതേ മനോഭാവം, പുരുഷന്മാരോടുള്ള മനോഭാവം, പരീശന്മാരോടുള്ള അതേ മനോഭാവം, കപടഭക്തരോടുള്ള അതേ മനോഭാവം, തന്നെ ക്രൂശിച്ചവരോടുള്ള അതേ മനോഭാവം, പിതാവെ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് അവരറിയുന്നില്ല. എല്ലാ വ്യക്തികളോടും, എല്ലാ ഭൗതിക വസ്തുക്കളോടും യേശുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് യേശു നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അത് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളിലേ പറ്റത്തുള്ളൂ. അത് 10% ഉള്ളൂ. എന്നാൽ ബാക്കി 90% ആ മേഖലകൾ നമുക്ക് മറിഞ്ഞിരിക്കുന്നതാണ്. ദൈവം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെളിപ്പെടുത്തി തരും. നാം ആ മേഖലകളെയും ജയിക്കണം. അങ്ങനെ മുന്നോട്ട് നാം കൂടുതൽ നമ്മെ നിർമ്മലീകരിക്കും. ദൈവം പാപത്തിൽ നമ്മളെ ശുദ്ധീകരിക്കും. അതാണ് 1 യോഹന്നാൻ 1:7. അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. എന്നാൽ 1 യോഹന്നാൻ 3:3 നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ ജയിക്കാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ പാപ സ്വഭാവത്തിൽ നിന്ന്. ഇങ്ങനെയാണ് നാം യേശുവിൻ്റെ പാത നോക്കി നടക്കുന്നത്. എബ്രായർ 6:20 യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മുന്നോടി. അനേക ക്രിസ്ത്യാനികൾക്കും ഇതറിയില്ല. അവൻ നമ്മുടെ രക്ഷകനാണെന്നറിയാം. നമുക്കവനെ ലോകത്തിൻ്റെ വെളിച്ചം, ജീവൻ്റെ അപ്പം, ജീവനും പുനരുദ്ധാനവും, വഴിയും സത്യവും ജീവനും, നല്ല ഇടയൻ. എബ്രായർ 6:20 പറയുന്ന ഈ കാര്യം അത്ര പ്രശസ്തമല്ല. നമ്മുടെ ഫോർറണ്ണർ, മുന്നോടി, അതിനർത്ഥം നമുക്ക് മുന്നേ ഈ ഓട്ടം ഓടുന്ന ആള്. എബ്രായരേഖലം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും എങ്ങനെ അവനെ അനുഗമിക്കണമെന്നും പറയുന്നത്. എബ്രായലേഖനം 12:1-2 പറയുന്നു, നമ്മുടെ മുന്നോടിയായ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓട്ടം ഓടാൻ. അവൻ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. മനഃപൂർവ്വമായ പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് യേശുവിനോട് പറയാൻ കഴിയില്ല. ഒരൊഴിവൊഴിവില്ല. അതിനു കാരണം നീതിക്കായിട്ടുള്ള വിശപ്പോ ദാഹമോ നമുക്കില്ലാത്തതുകൊണ്ടാവാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നില്ല. എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന ഈ കൽപ്പനയിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. എഴുതപ്പെട്ട ദൈവവചനം അനുസരിക്കുക മാത്രമല്ല, നമ്മൾ വേദപുസ്തകത്തെ ആരാധിക്കുന്ന വേദപുസ്തക ശാസ്ത്രിമാരായിരിക്കാം. അങ്ങനെ ഈ വാക്കിൻ്റെ അർത്ഥമെന്തുവാ, ആ വാക്കിൻ്റെ അർത്ഥമെന്തുവാ, ഇങ്ങനെ പല വാദപ്രതിവാദങ്ങളിലേക്ക് നമ്മൾ പോകും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പദം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഇംഗ്ലീഷ് പദം, ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ബുക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഡിക്ഷണറി എടുക്കും. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി നോക്കും. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. അനേക വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കറിയാത്ത ഒരു വാക്ക് കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ഡിക്ഷണറി എടുത്ത് നോക്കും അതിൽ. ഇതുപോലെ തന്നെയാണ് വേദപുസ്തകം. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ ഡിക്ഷണറി നോക്കുക. ഈ ഡിക്ഷണറി ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യമല്ല. വേദപുസ്തകത്തിൻ്റെ ഡിക്ഷണറി വചനം ജഡമായി തീർന്ന യേശുവാണ്. അവനാണ് നമ്മുടെ ഡിക്ഷണറി. വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കൽപ്പന കാണുന്നു, അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ നോക്കുക, അവനെങ്ങനെയാണ് ചെയ്തത്, അതാണ് ആ ഡിക്ഷണറി. അവൻ ചെയ്തത് അതാണ് എനിക്ക് അനുഗമിക്കേണ്ടത്. താഴ്മ എന്താണെന്ന് അറിയണമെങ്കിൽ ഡിക്ഷണറിയിലേക്കല്ല, യേശുക്രിസ്തുവിലേക്ക് നോക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ യേശുവിനെ നോക്കുക. ആളുകളെ സ്നേഹിക്കുന്നത് യേശുവിനെ നോക്കുക. സ്ത്രീകളെ എങ്ങനെ കാണണ്ടേ? യേശുവിനെ നോക്കുക. പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം? യേശുവിനെ നോക്കുക. എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ചെറിയ കൽപ്പനയിൽ ഇതെല്ലാം ഉൾപ്പെട്ടു. നമ്മൾ അനുഗമിക്കുന്ന കൽപ്പനകളെ അല്ല. പഴയ നിയമത്തിൽ കൽപ്പനകൾ മാത്രമേ ഉള്ളൂ. മോശയുടെ ന്യായ പ്രമാണത്തിൽ 613 കൽപ്പനകളും ഉണ്ടായിരുന്നു. അത് ഓർത്തിരിക്കുന്ന തന്നെ എത്ര ബുദ്ധിമുട്ടാണ്, അത് ചെയ്യുന്നതോ? എന്നാൽ ഇന്ന് അതെല്ലാം ലഘൂകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് എപ്പോഴും കാണിച്ചു തരും. നമുക്ക് ആ മാതൃക അനുകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്ത്യ ജീവിതം ലഘുവായിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി കൽപ്പനകൾ ഓർത്തിരിക്കേണ്ട, എന്നെ അനുഗമിച്ചാൽ മതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവൻ്റെ മഹത്വം നമ്മളെ കാണിച്ചു തരുവാൻ അനുവദിക്കുക. അങ്ങനെ നമുക്ക് അവനെ അനുഗമിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ പിന്നെയും കുമ്പിടുന്നു. അവിടുത്തെ വ്യക്തമായ വചനത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ചെവിയുള്ള എല്ലാവരും കേൾക്കട്ടെ. യേശുവിൻ്റെ പാത പിൻവലിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അവിടുത്തെ എല്ലാ ചുവടുകളും താഴ്മയോടെ ചോദിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമീൻ.